പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ഒരു ധനവാനുണ്ടായിരുന്നു. അവൻ ചുമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവൻ്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. അവൻ്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചു. ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി. ദൂരെ അബ്രാഹത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹമേ, എന്നിൽ കനിയണമേ. തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. അബ്രാഹം പറഞ്ഞു, മകനെ, നീ ഓർമ്മിക്കണം, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖസൗകര്യങ്ങളും ലഭിച്ചിരുന്നു, ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. അബ്രാഹാം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെ. ധനവാൻ പറഞ്ഞു, പിതാവായ അബ്രാഹമേ, അങ്ങനെയല്ല. മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുതപിക്കും. അബ്രാഹാം അവനോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല. ദൈവവചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, കുരിശിൻ്റെ സുവിശേഷം ധ്യാന വിഷയമാക്കുമ്പോൾ യേശുവിൻ്റെ മരണത്തെക്കുറിച്ച്, ആ മരണത്തിന് ചരിത്രപരമായ കാരണങ്ങളെക്കുറിച്ച് വിശദമായി പഠിക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ ആദ്യ ഭാഗത്ത്. രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങൾ നമ്മൾ കഴിഞ്ഞ തവണ ധ്യാന വിഷയമാക്കി. ഇന്ന് യേശുവിൻ്റെ സാമ്പത്തിക തലത്തിലുള്ള നിലപാടുകളാണ് പഠന വിഷയമാക്കാനായിട്ട് ശ്രമിക്കുന്നത്. യേശുവിൻ്റെ മരണത്തിന് പല കാരണങ്ങളുണ്ടായിരുന്നു, തിരസ്കരണത്തിനും മരണത്തിനും. അതിലൊന്ന് യേശുവിൻ്റെ സാമ്പത്തിക തലത്തിലുള്ള നിലപാടുകൾ തന്നെ ആണ് എന്ന് തോന്നും. യേശു സമ്പത്തിനോട് സ്വീകരിച്ച, സമ്പന്നരോട് സ്വീകരിച്ച നിലപാട്, സമ്പത്തിനെക്കുറിച്ചും സമ്പന്നർക്കും നൽകിയ ഉപദേശങ്ങൾ അഥവാ പ്രബോധനങ്ങൾ, ഇത് വളരെ ശ്രദ്ധേയമാണ്. സമ്പത്തിനെക്കുറിച്ചുള്ള യേശുവിൻ്റെ നിലപാട്, പ്രബോധനം ഏറ്റവും കൂടുതൽ വ്യക്തമാക്കുന്നത് യേശുവിൻ്റെ തന്നെ ജീവിതത്തിൽ നിന്നാണ്. പറയുന്നതിന് മുമ്പേ ജീവിച്ചവനാണ്, പഠിക്കുന്നതിന് മുമ്പേ ചെയ്ത് കാണിച്ചു കൊടുത്തവനാണ് യേശു. യേശുവിൻ്റെ ജനനം തന്നെ വ്യക്തമായ ഒരു തീരുമാനത്തിൻ്റെ, ഒരു തിരഞ്ഞെടുപ്പിൻ്റെ, ഒരു പക്ഷം ചേരലിൻ്റെ ഭാഗമായി നമുക്ക് കണക്കാക്കാൻ സാധിക്കും. യേശു ജനിക്കുന്നത് ബേത്ലഹത്താണ്. ലൂക്കാ സുവിശേഷം വിശദമായിട്ട് അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. സത്രത്തിൽ സ്ഥലം കിട്ടാതിരുന്നതിനാൽ നാട്ടിൻപുറത്ത് ഒരു ഗുഹയിൽ, കന്നുകാലികളെ സൂക്ഷിക്കുന്ന ഒരു ഗുഹയിൽ ആണ് യേശു ജനിക്കുക. അവർ പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ അവനെ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല എന്ന് പറയും. അപ്പോൾ സത്രത്തിൽ സ്ഥലം ലഭിക്കാൻ അർഹതയില്ലാത്ത ഒരു ജീവിതമാണ് യേശു തിരഞ്ഞെടുക്കുന്നത്. തുടക്കം മുതലേ വീടില്ലാത്തവരോടൊപ്പം, പുറന്തള്ളപ്പെട്ടവരോടൊപ്പം പക്ഷം ചേരുന്നൊരു വ്യക്തിയായിട്ട്, സമൂഹത്തിൻ്റെ പുറംപോക്കിൽ പാവപ്പെട്ടവനോടൊപ്പം, അഭയാർത്ഥികളോടൊപ്പം ജീവിക്കുന്നൊരു വ്യക്തിയായിട്ടാണ് യേശു പ്രത്യക്ഷപ്പെടുക. പിന്നിലങ്ങോട്ട് സ്വന്തം അധ്വാനം കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ഒരു വ്യക്തി, ആശാരി എന്നാണ് യേശു അറിയപ്പെട്ടിരുന്നത്. ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ എന്ന് ചോദിക്കും. നസറത്തിൽ നിന്നുള്ള ആശാരിപ്പണിക്കാരനല്ലേ ഇവൻ എന്ന് യേശുവിനെക്കുറിച്ച് നാട്ടുകാർ പറഞ്ഞിരുന്നു. അപ്പോൾ സ്വന്തം അനുദിന അധ്വാനം കൊണ്ട് ഉപജീവനം കഴിക്കുന്നൊരു വ്യക്തി, സ്വന്തം വിയർപ്പ് കൊണ്ട് അപ്പം സമ്പാദിക്കുന്നൊരു വ്യക്തിയായിട്ടാണ് യേശു വളരുക. അതൊരു വ്യക്തമായ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാണ്. പ്രസംഗിക്കുന്നതിന് മുമ്പേ, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് പ്രസംഗിക്കുന്നതിന് മുമ്പേ യേശു തൻ്റെ ജീവിതത്തിലൂടെ ഈ ദാരിദ്ര്യം എടുത്തു കാണിക്കുന്നുണ്ടൊരു മാതൃകയായി, ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി. പരസ്യജീവിതം ആരംഭിക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ സ്നാപകൻ്റെ അടുക്കൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ പോകുമ്പോൾ യേശു ആശാരിയുടെ പണിശാലയിൽ നിന്നിറങ്ങി. ഇനി അങ്ങോട്ട് മടങ്ങിപ്പോകുന്നില്ല. ഇനി അങ്ങോട്ടുള്ള ജീവിതം മുഴുവനും മറ്റുള്ളവരുടെ സഹായത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. നാളത്തേക്ക് എന്ത് ലഭിക്കും എന്നറിയാത്ത ഒരു ജീവിതം. യേശുവിനെ അനുഗമിക്കാൻ ശ്രമിച്ച ഒരു ശിഷ്യനാവാൻ വന്ന ഒരാളോട് യേശു പറയുന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. തൻ്റെ തന്നെ ജീവിതത്തെക്കുറിച്ചുള്ളൊരു പരാമർശമാണ്. ലൂക്ക എഴുതിയ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ ജെറൂസലമിലേക്കുള്ള യാത്ര തുടങ്ങുമ്പോൾ യേശുവിനെ അനുഗമിക്കാൻ വന്ന ഒരു വ്യക്തി. ലൂക്ക എഴുതിയ സുവിശേഷം 9-ാമത്തെ അധ്യായം 57-58 വാക്യങ്ങൾ. അവർ പോകും വഴി ഒരുവൻ അവനോട് പറഞ്ഞു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. യേശു പറഞ്ഞു, കുറുനരികൾക്കും ആളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി തിരിച്ചവനാണ്. അന്തിയുറങ്ങാൻ സ്വന്തമായൊരു വീടില്ലാതെ, നാളെ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് എന്തു ഭക്ഷിക്കുമെന്ന് കൃത്യമായിട്ട് അറിയാതെ, യാതൊരു നീക്കിയിരിപ്പുമില്ലാതെ ദൈവത്തിൻ്റെ പരിപാലനയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട്, ആ പരിപാലന പ്രചോദനം നൽകുന്ന വ്യക്തികളുടെ നല്ല മനസ്സിൽ ആശ്രയിച്ചുകൊണ്ടാണ് യേശു ജീവിക്കുക. ജനിക്കാനിടമില്ലാതിരുന്നു. മരിക്കുമ്പോഴും അവനെ അടക്കുന്നത് കടം വാങ്ങിയൊരു കല്ലറയിലാണ്. അപ്പം ജനനം മുതൽ മരണം വരെ യേശുവിൻ്റെ ജീവിതം പരിപൂർണമായ ഒരു ദാരിദ്ര്യത്തിൻ്റെ ജീവിതമായിരുന്നു. അത് അടിച്ചേൽപ്പിക്കപ്പെട്ടതല്ല, തിരഞ്ഞെടുത്തതാണ്. പക്ഷം ചേരുന്ന, പാവപ്പെട്ടവരോട് പക്ഷം ചേരുന്നൊരു ജീവിതം, സ്വന്തമായി തിരഞ്ഞെടുക്കുന്നൊരു ജീവിതം, ഇതിലൂടെ പ്രകടമാക്കുന്നൊരു മനോഭാവമുണ്ട്. വിലപ്പെട്ടത് എന്താണ്? വിലപ്പെട്ടത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ മക്കളാണെന്നും മകനും മകളുമാണെന്നും ആ ദൈവം ഓരോരുത്തരെയും പരിപാലിക്കുമെന്നുമുള്ള ഉറച്ച ഒരു വിശ്വാസം യേശു പ്രകടമാക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാൻ യേശു സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തു. യേശു ശിഷ്യന്മാരോടും അതാണ് ആഹ്വാനം ചെയ്യുന്നത്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ത്യജിക്കാൻ തയ്യാറാവണം. മാതാവിനെയും പിതാവിനെയും ഭാര്യയെയും മക്കളെയും എല്ലാം ഉപേക്ഷിച്ച് ഒരു സർവസംഘ പരിത്യാഗികളായിട്ട് ഇറങ്ങിത്തിരിക്കാൻ ശിഷ്യ സമൂഹത്തെ യേശു ആഹ്വാനം ചെയ്യുകയാണ്. എല്ലാവരും എല്ലാം ഉപേക്ഷിച്ചിറങ്ങണമെന്നല്ല പറയുക, പക്ഷേ യേശുവിനെ അടുത്ത് അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യാതൊരു തരത്തിലുള്ള പ്രതിബന്ധങ്ങളും ഉണ്ടാകാൻ പാടില്ല. ശിഷ്യന്മാർ ഒരിക്കൽ ചോദിക്കുന്നുണ്ട് ഇങ്ങനെയല്ല പറയുമ്പോൾ, ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുകയാണല്ലോ. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ യേശുവിനോട് ശിഷ്യന്മാർ ചോദിക്കുന്നിങ്ങനെയാണ്. മർക്കോസ് 10:28 പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. യേശുവിനെ അനുഗമിക്കുന്നവൻ ത്യജിക്കാൻ സന്നദ്ധനാവണം. ഈ ത്യജിക്കാൻ സന്നദ്ധനാകുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കാം? ഒരുപക്ഷെ യേശുവിൻ്റെ പഠനത്തിൽ നല്ല ഒരു പങ്ക് സാമ്പത്തികമായ നിലപാടുകളെക്കുറിച്ചാണ്. 2 അധ്യായങ്ങളിൽ ലൂക്ക അത് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുമുണ്ട്. 12-ാമത്തെ അധ്യായവും 16-ാമത്തെ അധ്യായവും 12-ാമത്തെ അധ്യായം ലൂക്ക 12-ാമത്തെ അധ്യായത്തിൽ പ്രത്യേകമായിട്ടും ദൈവപരിപാലനയെക്കുറിച്ചാണ് പറയുക. എല്ലാറ്റിനെയും തീറ്റിപ്പോറ്റുന്ന, എല്ലാറ്റിനെയും പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കണം. നാളെയെക്കുറിച്ച് ഉത്കണ്ഠ വേണ്ട, ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികൾ പങ്കുവയ്ക്കാൻ സന്നദ്ധരാവുകയും ചെയ്യണം. ഈ പശ്ചാത്തലത്തിലാണ് 12-ാമത്തെ അധ്യായത്തിലെ ഒരു ഉപമ ശ്രദ്ധേയമാകുന്നത്. 12-ാം അധ്യായം ഈ 13 മുതലുള്ള വാക്യങ്ങളിലാണ് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ജനക്കൂട്ടത്തിൽ നിന്നൊരുവൻ അവനോട് പറഞ്ഞു, ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ. ന്യായമായ ഒരു ആവശ്യമാണ്. യേശു നാട്ടിലറിയപ്പെടുന്ന ഒരു റബ്ബിയാണ്. ഇങ്ങനെയുള്ള റബ്ബിമാർ, നേതാക്കന്മാർ നാട്ടുകാരുടെ തർക്കങ്ങളിലിടപെട്ട് തീർപ്പ് കൽപ്പിക്കുക ആവശ്യമാണ് എന്ന് കരുതിയിരുന്നു. അങ്ങനെ ജ്യേഷ്ഠനും സഹോദരങ്ങൾ തമ്മിൽ പിതൃസ്വത്ത് പങ്കുവയ്ക്കാൻ തുടങ്ങുമ്പോൾ തർക്കമുണ്ടാകുന്നു. ആ തർക്കങ്ങൾക്ക് ന്യായമായ ഒരു പരിഹാരം കണ്ടെത്താനായിട്ട്, തീരുമാനിക്കാനായിട്ട് യേശുവിനെ സമീപിക്കുക. പക്ഷേ യേശു അതിന് തയ്യാറല്ല. ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു? പങ്കുവയ്ക്കാൻ, സ്വത്ത് പങ്കുവയ്ക്കുന്ന എപ്രകാരം ചെയ്യണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയല്ല യേശു വന്നത്. അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. സമ്പത്തുണ്ടായാലെല്ലാം പൂർത്തിയായി എന്ന് വിചാരിക്കുന്നൊരു സമൂഹത്തിന് ഇത് സ്വീകരിക്കാൻ പ്രയാസമായിരിക്കും. പക്ഷേ യേശു പഠിപ്പിക്കുന്നതാണ്, ജാഗരൂകരായിരിക്കുക, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക. കാരണം അത്യാഗ്രഹമാണ് എല്ലാ തിന്മകളുടെയും കാരണം. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല തിന്മകളുടെയും മുഖ്യ കാരണം ഈ അത്യാഗ്രഹം തന്നെയല്ലേ? നീതി നിഷേധിക്കപ്പെടുന്നതും അന്യന് അർഹമായത് സ്വന്തമാക്കി സൂക്ഷിക്കുന്നതും വാരി കൂട്ടാൻ ശ്രമിക്കുന്നതും എല്ലാം നീതി നിഷേധത്തിൻ്റെ കാരണമായിത്തീരുന്നു. അത്യാഗ്രഹത്തിൽ നിന്ന് അകന്നു നിൽക്കുക. ഈ അത്യാഗ്രഹത്തിന് അടിസ്ഥാനമായി നിൽക്കുന്നത് ഉത്കണ്ഠയാണ്. നാളെ എനിക്ക് എന്ത് സംഭവിക്കും എന്നറിവില്ലായ്മ, നാളത്തേക്ക് ഭാവി സുരക്ഷിതമാക്കാനുള്ള ശ്രമം, ഭാവി സുരക്ഷിതമാക്കാനും ആ സുരക്ഷിതത്വത്തിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ മേലാധിപത്യം സ്ഥാപിക്കാനും ഒക്കെയുള്ള ശ്രമമാകും അത്യാഗ്രഹത്തിലൂടെ കടന്നു വരുന്നത്. മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. സമ്പത്ത് എത്രയുണ്ടെങ്കിലും ജീവിതം ധന്യമാവുകയില്ല എന്ന് നമ്മൾ വീണ്ടും വീണ്ടും അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ആമുഖത്തിന് ശേഷം യേശു പറയുന്ന ഉപമ, ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു. ഒരു ധനികന്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്തു ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാനിങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും, അതിലെൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക, ഇതാണ് ജീവിത ലക്ഷ്യം. ഇവിടെ ഒരേ ഒരു കാര്യമേ ഈ വ്യക്തിയുടെ മനസ്സിലുള്ളൂ, ഞാൻ എൻ്റെ, മറ്റൊന്നിനെക്കുറിച്ചും ചിന്തയില്ല. എൻ്റെ വയൽ, എൻ്റെ സമ്പത്ത്, എൻ്റെ സുരക്ഷിതത്വം, എൻ്റെ ഭാവി, എൻ്റെ സുഖം, എൻ്റെ വിശ്രമം, എൻ്റെ ആനന്ദം, എല്ലാം എൻ്റേതാണ്. ഇതെല്ലാം എൻ്റേതാണ് എന്നൊരു ചിന്ത. ആരാണ് ഈ വയലിൽ അധ്വാനിച്ചത് എന്നയാൾ ചിന്തിക്കുന്നില്ല. ഈ വയൽ ആരുടേതാണെന്ന് ചിന്തിക്കുന്നില്ല. ഈ വയൽ എങ്ങനെ എനിക്ക് കിട്ടി എന്നയാൾ ചിന്തിക്കുന്നില്ല. ഇതെല്ലാം എൻ്റേതാണ്. ഒരു കർഷകൻ്റെ വയൽ, ഈ കർഷകന് വയൽ കൊടുത്തതാരാണ്? ഈ കർഷകൻ്റെ വയലിൽ കൃഷി ചെയ്തതാരാണ്? അധ്വാനിച്ചതാരാണ്? ഈ വിത്ത് എവിടെ നിന്ന് കിട്ടി? വളം എവിടെ നിന്ന് കിട്ടി? വെള്ളവും വെളിച്ചവും ആര് നൽകി? ഇതൊന്നും ഇയാൾക്ക് ചിന്തയില്ല. ഞാൻ എൻ്റെ, ഞാനും എൻ്റെ, ഇതാണ് സമ്പത്തിൻ്റെ പ്രശ്നം. യേശു എടുത്തു കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എൻ്റെ സമ്പത്തിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാനും എൻ്റേതും എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എന്നിൽ തന്നെ ഉറഞ്ഞുകൂടുകയാണ്. ഒരു ദൂഷിത വലയത്തിലാണ്, പുറത്തു കടക്കാൻ പറ്റാത്ത ഒരു തടവറയിൽ പോലെ, എൻ്റെ തന്നെ തടവറയിലാണ് ഞാനായിരിക്കുക. ഈ വ്യക്തി ചിന്തിക്കാത്ത രണ്ട് കാര്യങ്ങളുണ്ട്. എനിക്കിതെല്ലാം തന്ന ഒരു ദൈവമുണ്ടെന്നും എൻ്റെ ജീവൻ തന്നെ ദൈവത്തിൻ്റെ ദാനമാണെന്നുമുള്ള കാര്യം ചിന്തിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ സമ്പത്തുണ്ടാകാൻ വേണ്ടി അധ്വാനിച്ച വ്യക്തികളുടെ അധ്വാനത്തെയോ അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചോ ചിന്തിക്കുന്നില്ല. ഞാൻ സമ്പാദിച്ചതെല്ലാം ദീർഘകാലത്തേക്ക് സൂക്ഷിച്ചു വയ്ക്കുക, അത് തിന്നുകൂടിച്ച് ആസ്വദിക്കുക, വിശ്രമിക്കുക, തിന്നുക, കുടിക്കുക. ഈ ഒരു ലക്ഷ്യം മനുഷ്യൻ മനസ്സിൽ കാത്തു സൂക്ഷിക്കുമ്പോൾ എത്ര കാലത്തേക്ക് എന്ന ചോദ്യം വരുന്നു. മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാത്തവൻ്റെ മുമ്പിലാണ് യേശു ഒരു ചോദ്യം ഉന്നയിക്കുക. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഭോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും, അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാകും? നശ്വരമായ ജീവൻ, എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോകാമെന്ന ഈ ജീവൻ, ഇതിനു വേണ്ടി നീ ഇത്രമാത്രം അധ്വാനിച്ച് മറ്റുള്ളവരോട് കൂടി പിടിച്ചു പറിച്ച് സ്വന്തമാക്കി വയ്ക്കുമ്പോൾ എന്താണ് ഫലം? ഭോഷ എന്നാണ് വിളിക്കുക. ദൈവമില്ലാത്തവനാണ് ഭോഷൻ. ഭോഷ എന്ന പദപ്രയോഗം തന്നെ ദൈവനിഷേധത്തിൻ്റെ ഒരു അടയാളമാണ്. ഭോഷൻ തൻ്റെ ഉള്ളിൽ പറയുന്നു ദൈവമില്ല. അപ്പോൾ ഈ ധനികൻ ഭോഷനാണ്, കാരണം അവൻ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ധനം നിരീശ്വരത്വത്തിലേക്ക് നയിക്കുന്നു എന്നൊരു ചിന്തയുണ്ടാവാം. അതിനും അപ്പുറത്ത് ധനം തന്നെ ദൈവമായി ആരാധിക്കപ്പെടുന്നു ഇവിടെ. അതുകൊണ്ട് യേശു ദൈവത്തിന് ബദലായിട്ട് എടുത്തു കാണിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, മാമോൻ. നിങ്ങൾക്ക് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ഒരിക്കലും സാധിക്കില്ല, ഒന്നുകിൽ ദൈവം അല്ലെങ്കിൽ മാമോൻ. മാമോൻ പണമാണ്, സംഭരിച്ചു വെക്കുന്ന, സ്വരുക്കൂട്ടി വയ്ക്കുന്ന സ്വത്ത്. അന്യായത്തിലൂടെയാവാം ഏതുവിധേനയും സ്വരുക്കൂട്ടി വെച്ച് ആ സ്വത്തിൽ ആശ്രയിക്കുന്ന വ്യക്തി വിഗ്രഹാരാധകൻ ആണെന്നാണ് യേശു പഠിപ്പിക്കുക. അപ്പോഴവൻ കണക്ക് കൂട്ടാത്ത ഒരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതി. അപ്പോഴേ ദൈവത്തെ മറന്ന്, ദൈവത്തെ നിഷേധിച്ച് സ്വരുക്കൂട്ടി വയ്ക്കുന്ന സമ്പത്ത് ആർക്കും ഗുണം ചെയ്യുകയില്ല. ഇതാണ് ആദ്യത്തെ പാഠം. ഇതത്ര ദഹിക്കുന്ന ഒരു പാഠമല്ല. ഇത് കേൾക്കുമ്പോൾ യേശുവിനെ പുച്ഛിക്കും. ഇതൊക്കെ ആർക്കു വേണം? ഇത് കേൾക്കുന്നവർ ഇതുതന്നെ പറയുന്നുണ്ടാവും, സമ്പത്തില്ലാണ്ട് ജീവിക്കാൻ സാധിക്കുമോ? പണമില്ലാത്തവൻ പിണം. പണത്തിൻ്റെ മൂല്യം നോക്കിയാണല്ലോ ഓരോരുത്തരും മൂല്യങ്ങൾ നിശ്ചയിക്കുക. ഹീ ഈസ് വേർത്ത് എ മില്യൺ, ഹീ ഈസ് വേർത്ത് 10 ബില്യൺ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഓരോ മനുഷ്യൻ്റെയും വ്യക്തി, ഓരോ വ്യക്തിയുടെയും മൂല്യം നിർണ്ണയിക്കുന്നത് ആ വ്യക്തിക്കുള്ള സാമ്പത്തിക ആസ്തിയുടെ വെളിച്ചത്തിലാണിന്ന്. അപ്പോഴിങ്ങനെ സാമ്പത്തിക ആസ്തി കണക്ക് കൂട്ടി മൂല്യം നിർണ്ണയിക്കുന്ന വ്യക്തികൾക്ക് യേശുവും യേശുവിൻ്റെ പ്രബോധനവും ഭോഷത്വമായി തോന്നാം. അതാണ് ചെയ്തത്. 16-ാമത്തെ അധ്യായം, ലൂക്ക എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വാക്യം ഇങ്ങനെ പറയും, ഒരു ഭൃത്യന് 2 യജമാനന്മാരെ സേവിക്കാൻ സാധിക്കുകയില്ല. ഒന്നുകിൽ അവൻ ഒരുവനെ ദ്വേഷിക്കുകയും മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനോട് ഭക്തി കാണിക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. പണക്കൊതിയരായ ഫരിസേയർ, 14 വാക്യം, പണക്കൊതിയരായ ഫരിസേയർ ഇതെല്ലാം കേട്ടപ്പോൾ അവനെ പുച്ഛിച്ചു. യേശുവിൻ്റെ പ്രബോധനം, യേശുവിൻ്റെ നിലപാട് പുച്ഛത്തോടുകൂടിയെ കാണാൻ സാധിച്ചുള്ളൂ അവർക്ക്. ഇന്നും നല്ലൊരു വിഭാഗം ആളുകൾ പുച്ഛത്തോടുകൂടിയെ ഈ കാഴ്ചപ്പാട് നോക്കിക്കാണുകയുള്ളൂ. എങ്ങനെ സമ്പത്തുണ്ടാക്കാം എന്നാണ് പഠിക്കാനാണ് ശ്രമിക്കുന്നത്. സുവിശേഷം പോലും സമ്പത്തുണ്ടാക്കാനുള്ള മാർഗമായി പരിഗണിക്കപ്പെടുമ്പോൾ ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ ദൈവ ആശ്രയത്തെക്കുറിച്ച് പറയുന്നത് ഭോഷത്വമായി തോന്നാം. യേശു അവരോട് പറഞ്ഞു, മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ കാണുന്നു. മനുഷ്യർ ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ്. ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ് ഈ സ്വരുക്കൂട്ടി വയ്ക്കുന്ന സമ്പത്തും അതിലൂടെ മനുഷ്യൻ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന പ്രൗഢിയും മഹത്വവുമെല്ലാം. ആ പഠനത്തിന് ശേഷമാണ് ധനവാന്റെയും ലാസറിൻ്റെയും കഥ യേശു പറയുന്നത്. നമ്മൾ ആരംഭത്തിൽ വായിച്ചു കേട്ട ധനവാന്റെയും ലാസറിൻ്റെയും കഥ എന്നും ആവർത്തിക്കപ്പെടുന്നതാണ്. ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് ആവർത്തിക്കപ്പെടുന്ന ധനവാന്റെയും ലാസറിൻ്റെയും കഥ. സമ്പന്നൻ്റെയും ദരിദ്രൻ്റെയും ഒരുമിച്ചുള്ള വാസം. ഒരു ഭാഗത്തു നിന്ന് പരിധിയില്ലാത്ത ധനം, അതിൻ്റെ അടയാളമാണ് ഇവിടെ ചുമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സമൃദ്ധമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നൊരു വ്യക്തി. അതിൽ തന്നെ തെറ്റാണെന്നോ കുറ്റമാണെന്നോ ഒന്നും പറയുന്നില്ല. നല്ല വസ്ത്രം ധരിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, നല്ല വീട്ടിൽ വസിക്കുക, കൂട്ടുകാരുണ്ടായിരിക്കുക, ഇതെല്ലാം നല്ല കാര്യമാണ്. ജീവിത സാഫല്യത്തിൻ്റെ ഭാഗമായി കണക്കാക്കാം. അപ്പോൾ ഇതിലൊന്നും എന്തെങ്കിലും തെറ്റുള്ളതായി ഇവിടെ കാണുന്നില്ല. അതേസമയം മറുഭാഗത്തു നിന്ന് അവൻ്റെ പടിവാതുക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. അവൻ്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. തറവാൻ്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു, കിട്ടിയില്ല എന്നാണ് ധ്വനി. തറവാൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന ആഹാരം എന്ന് പറയുമ്പോൾ ഓർക്കണം, തറവാൻ്റെ മേശയിൽ നിന്ന് നേരെ താഴെ വീഴുന്ന ആഹാരം ആയിരിക്കില്ല. പടിവാതിൽക്കലാണ് ഇവൻ കിടക്കുന്നത്. പടിവാതിൽക്കൽ കിടക്കുന്നവന് മേശപ്പുറത്തുനിന്ന് താഴെ വീഴുന്ന കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ ചിത്രം ഇതാണ്, റോമക്കാർ ഭക്ഷിക്കുന്ന രീതിയിലാണ് ഇസ്രായേലിൽ പലസ്തീനായി സമ്പന്നര് വിരുന്നുകൾ നടത്തിയിരുന്നത്. ചെറിയ ഒരു ദിവാനിൽ ചാരിക്കിടന്നുകൊണ്ടാണ് ഒരു ഭക്ഷിക്കുക. മുമ്പിൽ ചെറിയ ടീപ്പോയ പോലെ ചെറിയ മേശയിൽ ഭക്ഷണ സാധനങ്ങൾ വെച്ചിരിക്കും. പല കോഴ്സുകളുണ്ടാവും. ഒന്നിന് പിറകെ ഒന്നായി പലതരത്തിലുള്ള വിഭവങ്ങൾ വരുമ്പോൾ ഒരു കോഴ്സിന് ശേഷം മറ്റൊന്നിലേക്ക് പോകുന്നതിന് മുമ്പേ കൈവിരലും പാത്രവും തുടയ്ക്കാനായിട്ട് അപ്പം കൊണ്ടുവന്ന് കൊടുക്കും. എണീറ്റ് പോയി കൈ എഴുതുന്നതിന് അല്ലെങ്കിൽ കൈ എഴുതുന്നതിന് വരും കൈ തുടയ്ക്കാനായിട്ട് അപ്പ കഷ്ണങ്ങൾ കൊടുക്കും. ഇങ്ങനെ കൈവിരലും പാത്രവും തുടച്ചതിന് ശേഷം ആ അപ്പം പുറത്തേക്ക് വലിച്ചെറിയും. ഇങ്ങനെ പുറത്തേക്ക് വലിച്ചെറിയപ്പെടുന്ന അപ്പ കഷ്ണം ഒരെണ്ണം കിട്ടുമെന്ന് വിചാരിച്ചാണ് ഈ ലാസർ പടിവാതിൽക്ക് കിടക്കുക. പക്ഷേ ധനവാന്റെ മേശയുടെ നിന്ന് വീഴുന്നത് നായ്ക്കളാണ് ഭക്ഷിക്കുക. അതിനുശേഷം നായ്ക്കൾ വന്ന് ഇവനെ നക്കിയിട്ട് പോവുകയുള്ളൂ. അപ്പോഴേ വളരെ വികൃതമായൊരു ചിത്രം. ഒരുപക്ഷേ ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും ദീനമായ ഒരു ചിത്രം യേശു അവതരിപ്പിക്കുകയാണ്. എന്നും കാണുന്ന, ഇന്നും കാണുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് മുമ്പിൽ പട്ടിണി കിടക്കുന്ന മനുഷ്യരുടെ ചിത്രം നമുക്കിന്ന് സുപരിചിതമാണ്. ഹോട്ടലുകൾക്ക് മുമ്പിലുള്ള വീടുകളിലും വഴിയുടെ വലിയറമ്പുകളിലും ഒക്കെ കാണും ഇപ്രകാരമുള്ള ചിത്രം. ഈ ഒരു സാധാരണ കാണുന്ന ചിത്രം അതിൻ്റെ ഭീകര സർവഭീകരതയോടും വരച്ചു കാട്ടിയതിനു ശേഷം യേശു അവതരിപ്പിക്കുന്ന മറ്റൊരു ചിത്രമുണ്ട്. ആ ദരിദ്രൻ മരിച്ചു, പട്ടിണി കിടന്ന് മരിച്ചവനാണ്. ഒന്നും കിട്ടാതെ പട്ടിണി കിടന്ന് മരിച്ച ആ ലാസർ ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചു. മരണത്തിന് ശേഷം കാലം മാറുന്നു. ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് വേറൊരു രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ധനവാനും മരിച്ചു, അവൻ അടക്കപ്പെട്ടു നരകത്തിൽ. എന്തുകൊണ്ട് ലാസർ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിക്കപ്പെട്ടു, എന്തുകൊണ്ട് ധനവാൻ പാതാളത്തിൽ നരകത്തിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് കൃത്യമായിട്ട് പറയുന്നില്ല. അവരെന്തെങ്കിലും ജീവിതകാലത്ത് തെറ്റ് ചെയ്തതായിട്ടോ പുണ്യം ചെയ്തതായിട്ടോ ഒന്നും പറയുന്നില്ല. ഇവിടെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഒരു തകിടം മറിയൽ സംഭവിക്കുകയാണ്. യേശു പറയുന്നൊരു കാര്യം ഇതാണ്, ഇന്ന് വിശക്കുന്നവൻ ആഹാരം കൊടുക്കാൻ തയ്യാറാവാതെ, അന്യൻ്റെ വിശപ്പ് കണ്ടിട്ടും കാണാതെ, സ്വന്തം സുഖഭോഗങ്ങൾ മാത്രം ശ്രദ്ധിക്കുകയും മോടിയായി വസ്ത്രം ധരിക്കുകയും എന്നും വിരുന്നുണ്ടുകയും ചെയ്യുന്നവൻ നാളെ അതിന് ശിക്ഷ അർഹിക്കും. അവൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. ഇന്ന് കരുണ കാണിക്കാത്തവന് നാളെ കരുണ കിട്ടുകയില്ല. യേശുവിൻ്റെ പഠനത്തിൻ്റെ കാതലായിട്ട് എടുത്ത് കാണിക്കുന്നതാണ്. അപ്പോഴിവിടെ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ചിത്രത്തെ, എന്നും കാണുന്നൊരു ചിത്രത്തെ അപഗ്രഥിച്ചതിന് ശേഷം ദൈവത്തിൻ്റെതായ വിധി പ്രസ്താവിക്കുകയാണ്. ഇവിടെ സമ്പന്നൻ ഭോഷനായിത്തീരുന്നു, സമ്പന്നൻ ദൈവനിഷേധിയായിത്തീരുന്നു. ഇത് പങ്കുവയ്ക്കാൻ അവൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവന് സംഭവിക്കാൻ പോകുന്നത് ഭീകരമായ ദുരിതമായിരിക്കും, ദുരന്തമായിരിക്കും. പിഴ സാമ്പത്തിക തലത്തിൽ യേശു എടുക്കുന്ന ഒരു നിലപാട്, അത് തൻ്റെ പ്രവർത്തനത്തിലൂടെ, തൻ്റെ ജീവിതത്തിലൂടെ, തൻ്റെ ആഹ്വാനത്തിലൂടെ, തൻ്റെ പ്രബോധനങ്ങളിലൂടെ എല്ലാം വ്യക്തമാക്കുകയാണ്. ഇതിനോട് സമൂഹത്തിൻ്റെ നിലപാടെന്തായിരുന്നു? ഒരുപാട് പേര് യേശുവിനെ അനുഗമിക്കാൻ തയ്യാറായി. ശിഷ്യന്മാർ പറഞ്ഞു, ഇതാ എല്ലാം ഞങ്ങൾ നിനക്ക് വേണ്ടി ത്യജിച്ചിരിക്കുന്നു, ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് വന്നവരാണ്. യേശുവിന് ധാരാളം ധനികരായ സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ലാസർ, യേശു ഭരണത്തിൽ നിർപ്പിച്ച ലാസർ. ലാസറിൻ സഹോദരിമാരായ മാർത്തയും മറിയവും ബെഥനിയിൽ, ജെറൂസലത്തിനടുത്തുള്ള ബെഥനിയായി വസിച്ചിരുന്നവരാണ്. അവർ എല്ലാം വിട്ടുപേക്ഷിച്ച് ഇറങ്ങിപ്പോയില്ല, പക്ഷേ അവരുടെ വീട് യേശുവിന് വേണ്ടി തുറന്നു കൊടുത്തു. യേശുവിന് വേണ്ടി തുറന്നു കൊടുത്തപ്പോൾ യേശു മാത്രമല്ല, യേശുവും യേശുവിൻ്റെ ശിഷ്യരും എല്ലാവരും കടന്നു വന്നു. എൻ്റേത് എന്ന് പറഞ്ഞ് മാറ്റിവെക്കാതെ തുറന്നു കൊടുക്കാനായിട്ട് സന്നദ്ധമായി. സക്കയൂസ് മറ്റൊരുദാഹരണമാണ്. ധനികനായിരുന്നു സക്കയൂസ്, ചുങ്കക്കാരനായിരുന്നു. ധനികരെക്കുറിച്ച് യേശു പഠിപ്പിച്ചത് എന്നല്ലോ, ധനവൻ ദൈവരാജ് പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ്. അത് യേശുവിനെ അനുഗമിക്കാനായി വന്നൊരു ചെറുപ്പക്കാരനോട് പറഞ്ഞതുമാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ ധനികനായ ഒരു യുവാവ് യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിച്ചു വരുന്ന സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗുരു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന ചോദ്യവുമായിട്ട് വന്നപ്പോഴാണ് യേശു പറയുന്നത്. 21-ാമത്തെ വാക്യം, സ്നേഹപൂർവ്വം അവനെ കടാക്ഷിച്ചു കൊണ്ട് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്, പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകണമെങ്കിൽ വിറ്റ് ദാനം ചെയ്യാൻ തയ്യാറാകണം. പക്ഷേ ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി, കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. യേശു ചുറ്റും നോക്കി ശിഷ്യരോട് പറഞ്ഞു, സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. അവൻ്റെ വാക്ക് കേട്ട് ശിഷ്യന്മാർ വിസ്മയിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, മക്കളെ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ്. അസാധ്യം എന്ന് ചുരുക്കം. ഒട്ടകത്തെ ചെറുതാക്കുകയോ സൂചിക്കുഴ വലുതാക്കുകയോ ഒക്കെ ചെയ്യുന്ന ബൈബിൾ വ്യാഖ്യാനങ്ങൾ നടക്കാറുണ്ട്. ഒട്ടകമെന്ന് പറഞ്ഞാൽ ഒട്ടകമല്ല, കമേൽ അല്ല കമീൽ എന്നായിരുന്നു ഒറിജിനലെന്നും, കമീൽ എന്ന് പറഞ്ഞാൽ ഒട്ടകമെന്നല്ല ഒരു വടമെന്നാണെന്നും അർത്ഥമെന്നും വ്യാഖ്യാനിക്കുന്നവരുണ്ട്. സൂചിക്കുഴ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സൂചിക്കുഴയല്ല, സൂചിക്കുഴ എന്ന് പേരുള്ള ഒരു ജെറൂസലം പട്ടണത്തിൻ്റെ ഒരു കവാടമായിരുന്നു. അതുകൊണ്ട് അതിലെ ഒട്ടകങ്ങൾ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തുള്ള ചരക്കുകളെല്ലാം ഇറക്കി മുട്ടുകുത്തി വലിഞ്ഞു പോയാലേ സാധിക്കുകയുള്ളൂ. ഒന്നുകിൽ സൂചിക്കുഴ വലുതാക്കുക, അല്ലെങ്കിൽ ഒട്ടകത്തെ ചെറുതാക്കുക. എങ്ങനെയും ഒട്ടകത്തെ സൂചിക്കുഴയിലൂടെ അപ്പുറത്ത് കടത്താൻ നടക്കുന്ന ശ്രമങ്ങളുണ്ട് ബൈബിൾ വ്യാഖ്യാനത്തിൽ പോലും. പക്ഷേ ഇവിടെ യേശു പറയുന്ന ഒട്ടകം ഒട്ടകവുമാണ്, സൂചിക്കുഴ സൂചിക്കുഴയുമാണ്, മാറ്റവുമില്ല. ഒട്ടകത്തെ വിഴുങ്ങുകയും കൊതുകിനെ അരിച്ചു മാറ്റുകയും ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞതുപോലുള്ള ഒരു അതിശയോക്തി കലർന്ന ഒരു പദപ്രയോഗമായി ഇതിനെ കണക്കാക്കാവുന്നതാണ്. യേശു പഠിപ്പിക്കുന്നേയുള്ളൂ, ധനവാൻ ധനവാനായിരിക്കുന്നിടത്തോളം കാലം ദൈവരാജ്യം പ്രവേശിക്കുക സാധ്യമല്ല. എന്താണ് അർത്ഥമാക്കുക? പങ്കുവയ്ക്കാൻ തയ്യാറാകാതെ, അയൽക്കാരൻ്റെ ആവശ്യങ്ങൾ കണ്ട് പങ്കുവയ്ക്കാൻ തയ്യാറാവാതെ, എല്ലാം എൻ്റേത് സ്വന്തമെന്ന് വിചാരിച്ചിരിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും ദൈവരാജ്യ അനുഭവം സാധ്യമല്ല. ലാസറിൻ്റെയും ധനവാൻ്റെയും കഥയിൽ പ്രധാനമായിട്ട് സംഭവിക്കുന്ന സഹോദരനെ കാണാത്ത ഒരു ധനവാൻ്റെ ചിത്രമാണ്. ഭോഷനായ ധനികൻ്റെ കഥയിൽ ദൈവത്തെ കാണാത്ത ധനവാൻ്റെ ചിത്രമാണ്. അപ്പോൾ ധനം വരുത്തുന്ന വലിയ വിനകൾ, ഒന്ന് മനുഷ്യനെ ഹൃദയമില്ലാത്തവനാക്കുന്നു, സഹോദരന് നേരെ കണ്ണടയ്ക്കാൻ പ്രേരിപ്പിക്കുന്നു, അതുപോലെ തന്നെ ദൈവത്തെ കാണാതെ നിരീശ്വരനായി ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു. സമ്പത്ത് മനുഷ്യനെ ഹൃദയമില്ലാത്തവനാക്കുന്നു, ദൈവമില്ലാത്തവനാക്കുന്നു. ഹൃദയവും ദൈവമില്ലാത്തവനും ദൈവരാജ്യ അനുഭവവും അസാധ്യമാണ്. അപ്പോൾ ഈ ഒരു പഠനം യേശുവിൻ്റെ പ്രബോധനത്തിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ, ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്നവൻ ഇപ്രകാരം പങ്കുവയ്ക്കാനായിട്ട് സന്നദ്ധനാവണം. യേശു ആരെയും ഒഴിവാക്കിയില്ല. തൻ്റെ പ്രബോധനത്തിൽ, തൻ്റെ ശിഷ്യത്വത്തിൽ നിന്ന് തൻ്റെ കൂട്ടായ്മയിരുന്ന് സക്കയൂസിൻ്റെ വീട്ടിൽ യേശു കടന്നു ചെന്നു. ധനവാനായിരുന്നു, ചുങ്കക്കാരനായിരുന്നു. ഈ ധനവാനും ചുങ്കക്കാരനുമായ സക്കയൂസിൻ്റെ വീട്ടിൽ യേശു കടന്നു വന്നപ്പോൾ സക്കയൂസിൽ വലിയൊരു പരിവർത്തനമുണ്ടായി. കർത്താവ്, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്കായി ദാനം ചെയ്യുന്നു, ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി മടക്കി കൊടുക്കുന്നു, പങ്കുവയ്ക്കാൻ സന്നദ്ധമാകുമ്പോൾ ഇവിടെ രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് യേശു പറയും. ഈവനും ദൈവ അബ്രാഹത്തിൻ്റെ സന്തതിയായിരുന്നു. ദൈവരാജ്യത്തിലെ അനുഭവം സഖ്യയൂസിനുണ്ടാകുന്നു. പക്ഷേ എല്ലാ ധനികരും ഇതുപോലെ തിരിയാൻ തയ്യാറായില്ല. യേശു അനേകം സമ്പന്നരുടെ വീടുകളിൽ വിരുന്നിന് പോയിട്ടുണ്ട്. പല വിരുന്നിനെക്കുറിച്ചും സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഉദാഹരണം മാത്രം, ലൂക്കായുടെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ ഫരിസേയരുടെയും നിയമജ്ഞരുടെയും കാപട്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്രകാരമാണ്. 37-ാമത്തെ വാക്യം, 11:37, ഒരു ഫരിസേയൻ തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ അവനെ ക്ഷണിച്ചു. അവൻ പ്രവേശിച്ച് ഭക്ഷണത്തിനിരുന്നു. ഭക്ഷണത്തിന് മുമ്പ് കൈകഴുകി വിശുദ്ധി വരുത്താതിനെക്കുറിച്ച് വിശുദ്ധി വരുത്താഞ്ഞതിനെപ്പറ്റി ആ ഫരിസേയൻ അത്ഭുതപ്പെട്ടു. പിന്നെ അങ്ങോട്ട് വരുന്നത് ശക്തമായ ഒരു താക്കീതാണ്. യേശു പറയും, നിങ്ങൾക്കുള്ളവ ദാനം ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ശുദ്ധമായിരിക്കും. ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം. എന്തെന്നാൽ നിങ്ങൾ അരൂതയുടെയും തുളസിയുടെയും മറ്റെല്ലാ ചെടികളുടെയും ദശാംശം എടുത്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞ് തുടർന്നുള്ള വലിയ ശക്തമായ വിമർശനം. അപ്പോഴ് ധനികരോട് യേശു ആവശ്യപ്പെട്ടത് പങ്കുവയ്ക്കാനാണ്. മടക്കി കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ തന്നെ കൊടുക്കുക, ചോദിക്കുന്നവർക്ക് കൊടുക്കുക, പലിശയല്ല മുതൽ പോലും നഷ്ടപ്പെടുമെന്ന് അറിയുമ്പോഴും കൊടുക്കാൻ സന്നദ്ധമാവുക. ഇങ്ങനെ പങ്കുവയ്ക്കാൻ തയ്യാറാകാത്തവർക്ക് ദൈവരാജ്യ പ്രവേശം നിഷേധിക്കപ്പെടുമെന്ന് പറയുമ്പോൾ യേശു തനിക്കെതിരായി തന്നെ ഒരു വലിയ സമൂഹത്തെ വാർത്തെടുക്കുകയാണ്. അപ്പോൾ സമ്പന്നർ ഒരു വലിയ പറ്റം യേശുവിനെതിരെ തിരിയുന്നതായിട്ട് കാണും. കാരണം യേശുവിൻ്റെ ഈ പ്രബോധനം സ്വീകരിക്കുകയാണെങ്കിൽ തങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെടുമെന്നും എല്ലാം പങ്കുവയ്ക്കാൻ നിർബന്ധിതരാകുമെന്നും ഒരുപക്ഷേ ദരിദ്രർ കൂടി എണീറ്റ് തങ്ങളിത് പിടിച്ചെടുത്തേക്കുമോ എന്ന സംശയം പോലും ഉണ്ടാകാം. ഒരിക്കലും യേശു ഒരു കലാപത്തിനോ വിപ്ലവത്തിനോ ആഹ്വാനം ചെയ്തിട്ടില്ല. പക്ഷേ സമ്പത്തിനെക്കുറിച്ചുള്ള യേശുവിൻ്റെ നിലപാട് യേശുവിനെതിരെ ഒരുപാട് ശത്രുക്കളെ സൃഷ്ടിക്കുന്നതായിരുന്നു. അവർക്ക് പുച്ഛമായി ഫരിസേയർ ഒരു പുച്ഛത്തോടി വീക്ഷിച്ചു എന്ന് പറയുക. പക്ഷേ യേശു തൻ്റെ പ്രബോധനത്തിൽ നിന്ന് അണുവിട പോലും പിന്മാറുന്നില്ല എന്ന് മാത്രമല്ല, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പങ്കുവയ്ക്കാനുള്ള ആ പ്രബോധനം കൂടുതൽ ശക്തമായി ആവർത്തിക്കുകയാണ് ചെയ്തത്. ഇതും യേശുവിൻ്റെ കുരിശിന് ഒരു കാരണമായി തീരാം. നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി സമാപിക്കാം. കർത്താവായ യേശുവേ, പിതാവിൻ്റെ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് ആവശ്യമനുഭവിക്കുന്നവരുമായി ഞങ്ങൾക്കുള്ളത് പങ്കുവയ്ക്കാനോട് നിങ്ങളോട് ആഹ്വാനം ചെയ്തു. അനശ്വരമായ സമ്പത്തിലല്ല, നശ്വരമായ സമ്പത്തിലല്ല, അനശ്വരമായ ദൈവത്തിൻ്റെ പരിപാലനയിലാണ് ഞങ്ങൾ ആശ്രയിക്കേണ്ടത് എന്നും അവിടെ നിങ്ങളെ പഠിപ്പിച്ചു. ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമായി അവിടെ നിങ്ങളെ പഠിപ്പിച്ചു. കർത്താവേ, നിങ്ങളുടെ പ്രബോധനങ്ങൾ ശിരസാവഹിച്ചുകൊണ്ട് അങ്ങ് നൽകുന്ന ആഹ്വാനമനുസരിച്ച് ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതും പങ്കുവയ്ക്കാൻ, അങ്ങനെ സാഹോദര്യത്തിൽ ജീവിക്കാൻ അവിടെ ഞങ്ങളെ പഠിപ്പിക്കണമേ. ആ ഒരു കൂട്ടായ്മയിൽ വളർന്നു വരാനുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.